السلام عليكم ورحمة الله. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولله الأسماء الحسنى فادعوه بها. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ പുണ്യകർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് നാം ഓരോരുത്തരും ഏർപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പ്രയത്നങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും സ്വർഗലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ വിഷയമാണ് കാര്യങ്ങൾ അറിയുക, മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മുടെ ശരിയാത്ത് നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുള്ള വിശ്വാസ കാര്യങ്ങൾ, അതുപോലെ തന്നെ അനുഷ്ഠാന കർമ്മങ്ങളായിക്കൊണ്ട് അറിയിച്ചു തന്നിട്ടുള്ള വിഷയങ്ങൾ, അവയെല്ലാം തന്നെ കൃത്യതയോടുകൂടി അറിയുകയും അതിനനുസൃതമായ രൂപത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരാൾ സ്വർഗാവകാശിയായിത്തീരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് വിശ്വാസകാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിക്കൊണ്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ടതായ മൂന്ന് കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതും ഇസ്ലാമിന്റെ ആധികാരികമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ മതത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള മൂന്ന് വിഷയങ്ങൾ: മാരിഫത്തുൽ അബ്ദി റബ്ബഹു, ومعرفة العبد دينه ومعرفة العبد نبيه ورال ورداسا തന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയുക, താൻ ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതായ മാർഗരേഖയേത് എന്ന ഇസ്ലാമിനെ മനസ്സിലാക്കുക, അതേപോലെ തനിക്ക് മാർഗദർശിയായിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക. ഈ മൂന്ന് കാര്യങ്ങൾ മതത്തിന്റെ അടിസ്ഥാന ശിലകളായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ളത്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുത്ത് നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. അസ്മാഉൽ ഹുസ്ന, മഹത്തായ നാമങ്ങൾ. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ അറിയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹു എവിടെയാണ് എന്ന കാര്യം നമ്മൾ പലപ്പോഴും തന്നെ കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ള വിഷയമാണ്. കാരണം ഒരാൾ മുഅ്മിനാണോ മുസ്ലിമാണോ എന്നറിയുന്നതിന് വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിക്കൊണ്ട് ചോദിച്ചത് അള്ളാഹു എവിടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ അടിസ്ഥാനപരമായൊരു വിഷയമായതുകൊണ്ടാണ്. അതല്ലാതെ നിനക്ക് ഇസ്ലാം കാര്യങ്ങൾ അറിയോ, നമസ്കാരത്തിന്റെ ഫർളുകൾ അറിയുമോ, ഷർത്തുകൾ അറിയുമോ, ഇമാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചത്. മുആവിയത്ത് ബിൻ ഹക്കം റളിയല്ലാഹു അൻഹുവിന്റെ ഒരടിമ സ്ത്രീ അവരുമായുണ്ടായ ഒരു വിഷയത്തിൽ അവർ മുഅ്മിനത്താണോ എന്നറിയുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവരികയും മുഅ്മിനാണോ എന്നറിയുന്നതിന് വേണ്ടി ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് അയിനല്ലാം അള്ളാഹു എവിടെയാണ്, മറ്റത് മൻ അന ഞാൻ ആരാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്ന് നാം അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ചുള്ള അറിവ്. അള്ളാഹുവിന് നിരവധി പേരുകളുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് മഹത്തായ നാമങ്ങളുണ്ട്. ഇത് സൂറത്ത് ആറാഫിലൂടെ അള്ളാഹു അറിയിച്ചു. അതുപോലെ തന്നെ സൂറത്ത് ഇസ്രായിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് ത്വാഹയിൽ അതേ കാര്യം വന്നിട്ടുണ്ട്. സൂറത്ത് ഹശറിലൂടെ അള്ളാഹു ആ കാര്യം എടുത്തറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് നിരവധി പേരുകളുണ്ട്. അല്ലാ എന്നുള്ളത് മാത്രമല്ല, അതല്ലാതെയും അനവധി പേരുകളുണ്ട്. എന്നാൽ ആ പേരുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത് എത്രയാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ നിരവധി നാമങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അത് എത്രയാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ, പലപ്പോഴും തന്നെ മുസ്ലിം ലോകത്ത് അധികം ആളുകളും ധരിച്ചു വച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങൾ അത് 99 എണ്ണമാണ് എന്ന ഒരു ധാരണ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു നമ്പറാണ് 99 എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ നാമങ്ങൾ 99 എണ്ണമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇന്ന അസ്മാ അല്ലാഹി തിസ്അതം വതിസ്ഊന ഇസ്മാ എന്നായിരുന്നുവെങ്കിൽ, ഹദീസിൽ വന്നത് ഇന്ന അസ്മാ അല്ലാ, തീർച്ചയായും അള്ളാഹുവിന്റെ നാമങ്ങൾ 99 എണ്ണമാണ് എന്ന് ലഭിക്കുന്ന രൂപത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ഒരു സഹീഹായ നബിവചനം ഹദീസിൽ നമുക്ക് കാണാം. ഇന്ന ലില്ലാഹി തിസ്അതം വതിസ്ഈന ഇസ്മാ, അള്ളാഹുവിനുള്ളതായ 99 നാമങ്ങൾ. എന്നിട്ട് പറയുന്നു മിയാത്തൻ ഇല്ലാ വാഹിദ, 100 ഒന്ന് കുറവ്. അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് 99 മന്നഹസാഹ ദഖലൽ ജന്ന, മന്നഹസാഹ ദഖലൽ ജന്ന,
അതാരെങ്കിലും ഹൃദ്യസ്ഥമാക്കുന്നുവെങ്കിൽ അയാൾ സ്വർഗാവകാശിയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ആധികാരികമായ മുഹദ്ദിസുകളെല്ലാം തന്നെ, പൂർവികരും ആധുനികരുമായ പണ്ഡിതന്മാരും ആ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളുടെ എണ്ണം വിശദീകരിക്കലല്ല അവിടെ പറഞ്ഞത്, മറിച്ച് സ്വർഗാവകാശിയായി തീരുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം അവിടെ സൂചിപ്പിച്ചു. അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് 99 എണ്ണം 100 ഒന്ന് കുറവ്. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ എണ്ണം പറഞ്ഞത് എന്ന വിഷയം, 99 എന്ന എണ്ണം പറയുമ്പോൾ എന്താണ് ആ എണ്ണം അങ്ങനെ പറഞ്ഞത്, അള്ളാഹു അഅലം, നമുക്കറിഞ്ഞുകൂടാ. കാരണം 99 നാമങ്ങൾ നിങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നുവെങ്കിൽ സ്വർഗാവകാശിയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാനുതകുന്ന ഒരു മഹത്തായ ഒരു കർമ്മം, ഒരു വിഷയം പഠിപ്പിച്ചു എന്നതാണ് ആ ഹദീസിൽ ഉൾക്കൊള്ളുന്നത്. കാരണം അവിടെയും തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അതുപോലെ തന്നെ ഖുർആനിന്റെ വിവരണങ്ങളായിക്കൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന ഖുർആനിന്റെ വിവരണങ്ങൾ, ഹദീസുകൾ, അത് അന്വേഷിച്ച് പരിധി നോക്കുമ്പോൾ അതിലൂടെയും നമുക്ക് ലഭിക്കുന്ന പേരുകൾ നമ്മളെടുത്ത് എണ്ണം ക്ലിപ്പപ്പെടുത്തിയാൽ 99 അധികം നമുക്ക് കിട്ടുകയും ചെയ്യും. കാരണം ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനത്തെ അധ്യായമായ സൂറത്തുൻ നാസ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് വരേക്കുമുള്ള ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിക്കുക, അതുപോലെ തന്നെ സഹീഹായ നബിവചനങ്ങൾ അന്വേഷിക്കുക, അത് രണ്ടിനുമായിക്കൊണ്ട് അള്ളാഹുവിന്റെ നിരവധി പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി കൂട്ടിയാൽ 99 100 110 അല്ല, അതിനേക്കാൾ അധികം പേരുകൾ അവിടെ കിട്ടുകയും ചെയ്യും. അതിൽ നിന്ന് തന്നെ നമുക്കത് കൃത്യമായി കാണാൻ കഴിയും. അള്ളാഹുവിന്റെ നാമങ്ങൾ ഇത്രയാണ്, ഇപ്പോൾ ഒളുവിന്റെ ഫറളുകൾ ഇത്രയാണ്, നമസ്കാരത്തിന്റെ ഷർത്തുകൾ ഇത്രയാണ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ അള്ളാഹുവിന്റെ പേരുകൾ 99 എന്ന് പഠിപ്പിക്കലല്ല ആ ഹദീസിലൂടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമ്മൾ എടുത്ത് അന്വേഷിക്കുകയാണെങ്കിൽ 99 ഉണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. കാരണം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം അഹമ്മദും അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ സഹീഹായ നിലയിൽ വന്നിട്ടുള്ള ഒരു നബിവചനം. നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹായ ഹദീസുകളുടെ സമാഹാരത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്ത ഹദീസ്, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅസർത ഫീ ഇൽമിൽ ഗൈബി ഇൻദക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുള്ളത്, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക, അല്ലാഹുവേ ഞാനിതാ നിന്നോട് ചോദിക്കുന്നു, യാചിക്കുന്നു, ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കുള്ളതായ എല്ലാ പേരുകളും മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്കുള്ളതായ എല്ലാ പേരുകളും നിനക്ക് മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു, സമ്മൈത ബിഹി നഫ്സക, നീ നിനക്ക് വേണ്ടി പേര് വെച്ചിട്ടുള്ള അല്ലാഹു, അല്ലാഹുവിന്റെ നാമമായി തെരഞ്ഞെടുത്ത് അല്ലാഹുവിനുള്ളതായി പരിചയപ്പെടുത്തിയിട്ടുള്ള ആ പേരുകളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു, ഔ അൻസൽതഹു ഫീ കിതാബിക, അതല്ലെങ്കിൽ അല്ലാഹുവേ നിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നീ ഇറക്കി തന്നിട്ടുള്ള, വിശദീകരിച്ചു തന്നിട്ടുള്ള പേരുകൾ, ആ പേരുകളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ ആർക്കെല്ലാം തന്നെ നീ അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ, ആർക്കെല്ലാം തന്നെ നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, അത്തരത്തിലുള്ളതായ ആ പേരുകളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു. ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അല്ലാഹുവേ, നിനക്ക് വേണ്ടി നീ തെരഞ്ഞെടുത്ത പേരുകൾ അല്ലാഹുവേ നിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നീ അവതരിപ്പിച്ചു തന്നിട്ടുള്ള പേരുകൾ, അല്ലാഹുവേ നിന്റെ നബിമാരിലൂടെ, അതായത് നിന്റെ സൃഷ്ടികളിൽ ആർക്കെല്ലാം തന്നെ നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, ആ പേരുകളെല്ലാം മുന്നിർത്തി ഞാൻ ചോദിക്കുന്നു. അതിന്റെ ശേഷം അതല്ലെങ്കിൽ നീ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നിന്റെ അദൃശ്യമായ വിജ്ഞാന സാഗരത്തിൽ ഒരാൾക്കും തന്നെ അറിയിച്ചു കൊടുക്കാത്തതായ നിന്റെ പേരുകൾ മുന്നിർത്തി ഞാനിതാ ചോദിക്കുന്നു. അല്ലാഹുവേ, ഒരാൾക്കും നീ അറിയിച്ചു കൊടുക്കാതെ നിന്റെ അദൃശ്യജ്ഞാനത്തിൽ മാത്രമായിക്കൊണ്ട് സൂക്ഷിച്ചു വെച്ച ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്ത, നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ നീ പഠിപ്പിച്ചിട്ടില്ലാത്ത, പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത പേരുകൾ, അങ്ങനെയുള്ള പേരുകൾ മുന്നിർത്തിയും ഞാനിതാ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന് മാത്രമായിക്കൊണ്ട് ഒരാൾക്കും അറിയിച്ചിട്ടില്ലാത്തതായ പേരുകൾ അല്ലാഹുവിനുണ്ട് എന്ന് ഈ ഹദീസിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ നാമങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 99 എന്ന് കൃത്യമാക്കാതെ അല്ലാഹുവിന്റെ നാമങ്ങൾ എത്രയാണ് നമുക്കറിഞ്ഞുകൂടാ. അല്ലാഹു അവന്റെ അദൃശ്യജ്ഞാനത്തിൽ ഒരാൾക്കും അറിയിച്ചിട്ടില്ലാത്ത പേരുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ പടച്ചതമ്പുരാന്റെ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന, അത് കേവലം, അത് നിശ്ചലമായി 99 എന്നോ അതല്ലെങ്കിൽ ഖുർആനും ഹദീസും ഒരാള് വളരെയേറെ ശ്രദ്ധയോടുകൂടി ഓരോ പദങ്ങളെയും വിശകലനം നടത്തിക്കൊണ്ട് ഖുർആനിലും ഹദീസിലും വന്നതായിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ മുഴുവനും ഗവേഷണം നടത്തി ഇതാ ഇത് മാത്രമാണ് എന്ന് രേഖപ്പെടുത്താവുന്ന രൂപത്തിൽ കണ്ടെത്താൻ ഒരാൾക്ക് സാധിച്ചാൽ അതുമാത്രമാണ് പേരുകൾ എന്നും പറയാൻ കഴിയില്ല. കാരണം ഒരാൾക്കും അറിയിച്ചു കൊടുക്കാത്ത പേരുകൾ അള്ളാഹുവിനുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ വലില്ലാഹില്ല അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് മഹത്തായ നാമങ്ങളുണ്ട് എന്ന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായിക്കൊണ്ട് ആ നാമങ്ങൾ എത്രയാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാം. അള്ളാഹുവിന്റെ പേരുകളുടെ എണ്ണങ്ങൾ അത് എത്രയാണ് എന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും അറിഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ റസൂലിന് പോലും അത് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമതായിക്കൊണ്ട് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമങ്ങൾ എന്നതിലൂടെ നമ്മൾ പഠനം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളുടെ എണ്ണം ഒരാൾക്കും തന്നെ അറിയുകയില്ല. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം തന്നെ നല്ല വിശിഷ്ടമായ നാമങ്ങളാണ്, മഹത്തരങ്ങളായ നാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിലാകട്ടെ ഹദീസുകളിലാകട്ടെ അള്ളാഹുവിന്റെ പേരുകളായി വന്നിട്ടുള്ളതായ ഏതൊക്കെ പേരുകൾ നമുക്ക് ഗ്രഹിക്കാനും അറിയാനും കണ്ടെത്താനും പഠിക്കാനും സാധിക്കുന്നുവോ അതെല്ലാം തന്നെ നല്ലതായ പേരുകളാണ്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളും സിഫത്തുകളും മാത്രമേ അള്ളാഹുവിന് യോജിക്കുകയുള്ളൂ. കാരണം അള്ളാഹു അവനാകുന്ന ഏറ്റവും ഉന്നതൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ അള്ളാഹു തെരഞ്ഞെടുത്തതായ പേരുകൾ, അള്ളാഹുവിനുണ്ട് എന്ന് ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ പേരുകൾ, അള്ളാഹുവിനുണ്ട് എന്ന് ഹദീസുകളിലൂടെ പരിചയപ്പെടുത്തിയ പേരുകൾ, അൽ ഹുസ്ന, അത് മഹത്തായ നാമങ്ങളാണ്, അത് ഉന്നതമായ പേരുകളാണ്. അതുകൊണ്ട് തന്നെ ആ പേരുകൾ മഹത്തരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയേണ്ടത് അള്ളാഹുവിന്റെ പേരുകൾ ഏതൊരു പേരെടുത്ത് പരിശോധിച്ചാലും ആ പേരുകളിലെല്ലാം തന്നെ അള്ളാഹുവിന്റെ മഹത്തായ ഒരു സിഫത്ത് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹുവിന്റെ പേരുകൾ റഹ്മാൻ, എന്ന പേര് നമ്മൾ എടുത്താൽ റഹ്മത്ത് ചൊരിയുന്നവനാണ്, കരുണ ചൊരിയുന്നവനാണ് എന്ന കാരുണ്യവാൻ എന്നുള്ളൊരു വിശേഷണം അതിൽ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ ഏത് പേരെടുത്താലും 99 പേരുകളായിക്കൊണ്ട് നമ്മൾ പല ചാർട്ടുകളിലും അതുപോലെ തന്നെ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന പേരുകളാകട്ടെ, അതല്ലാതെ അതിന്റെ പുറമെയായിക്കൊണ്ട് ഖുർആനിലും ഹദീസിലും നമുക്ക് തെരഞ്ഞാൽ കിട്ടുന്ന മറ്റനേകം പേരുകൾ, ആ പേരുകൾ ഏത് പരിശോധിച്ചാലും ശരി, അവയിലെല്ലാം തന്നെ അള്ളാഹുവിന്റേതായ വിശേഷണങ്ങൾ, സിഫത്തുകൾ ഉൾക്കൊള്ളുന്നവയാണ്. ആ സിഫത്തുകളാകട്ടെ, അത് തുല്യതയില്ലാത്ത സിഫത്തുകളാണ്. ഇപ്പോൾ കേൾക്കുന്നവൻ അല്ലെങ്കിൽ കാണുന്നവൻ എന്ന ഒരു നാമം അള്ളാഹുവിന് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ കാരുണ്യവാനാകുന്നു എന്ന് പരിചയപ്പെടുത്തുമ്പോൾ, കരുണ ചൊരിയുക എന്നുള്ളത് പലപ്പോഴും ദുനിയാവിൽ പല ജീവികളെയും പല മനുഷ്യരെയും അതല്ലെങ്കിൽ മനുഷ്യന്റെ വിശേഷണമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ച അവന്റെ സൽകർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളായിക്കൊണ്ട് അള്ളാഹുവിന്റേതായ സിഫത്തുകൾ ചിലപ്പോൾ അതേ പേരുകളിലൂടെ തന്നെ മനുഷ്യരും കൈകാര്യം ചെയ്യുന്നു. പക്ഷെ ആ കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് നാം തുലനം ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ പേരുകൾ ഒരുപക്ഷെ അതൊരുപോലെ നമുക്ക് കാണാം. പേരുകൾ അതല്ലെങ്കിൽ ആ പേരിലൂടെ കാണുന്ന സിഫത്ത് മനുഷ്യരിലും ഒരുപക്ഷെ കണ്ടേക്കാം, പക്ഷേ അത് ഒരിക്കലും തന്നെ തുല്യതയുള്ളതല്ല. മനുഷ്യന്റെ സിഫത്തുകളായിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരുന്നാലും അള്ളാഹുവിന്റെ സിഫത്തുകളായിക്കൊണ്ട് ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയതായിരുന്നാലും അത് രണ്ടും ആകാശഭൂമികളോളം അന്തരമുള്ളതാണ്, അത്രയും വിദൂരത്താണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്ന എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ അസ്മാകളിലെല്ലാം തന്നെ സിഫത്തുകളുണ്ട്. ആ സിഫത്തുകൾ ഒരിക്കലും തന്നെ സൃഷ്ടികളോട് തുലനം ചെയ്തുകൂടാ, സൃഷ്ടികളോട് ഒരു നിലക്കും തുലനം ചെയ്തുകൂടാ. ലൈസ കമിസ്ലിഹി ശൈഉൻ, ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ആ പടച്ചവന് തുല്യമായിക്കൊണ്ട് അള്ളാഹുവിന് തുല്യമായി മറ്റ് യാതൊരുവനുമില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ യഥാർത്ഥ സത്തയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ നമുക്കറിയിച്ചു തന്ന വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന സൂറത്തുൽ ഇഖ്ലാസിലൂടെ നമ്മൾ പഠിക്കുകയാണ്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായി ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നാമങ്ങളിലൊക്കെ സിഫത്തുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ സിഫത്തുകൾ പഠനം നടത്തുകയാണെങ്കിൽ, ആ സിഫത്തുകളെ വിശകലനം നടത്തുമ്പോൾ അതൊരിക്കലും തന്നെ പേരുകൾ ഒരുപക്ഷെ ഒരുപോലെ വന്നേക്കാം. സൃഷ്ടികളിൽ തന്നെ ഒരേ രൂപത്തിലുള്ള സിഫത്തുകൾ നമ്മൾ പറയാറുണ്ട്. അധികാരമുള്ളവനാണ് അയാൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അധികാരമല്ല മറ്റൊരു മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന അധികാരങ്ങൾ. ഒരു രാഷ്ട്രത്തിന്റെ തലവനായാൽ അയാളുടെ അധികാരങ്ങളും, അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ അധികാരമുള്ള വ്യക്തി, ഒരു പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമുള്ള വ്യക്തി, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള കുടുംബനാഥൻ, അതുപോലെ തന്നെ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരേ പദം തന്നെ മനുഷ്യരിൽ തന്നെ വ്യത്യസ്തങ്ങളായി വിവിധങ്ങളായി ഉപയോഗപ്പെടുത്തുന്നു. പക്ഷെ അതൊരിക്കലും പേരിൽ യോജിക്കുന്നുവെങ്കിലും എനിക്ക് എന്റെ റൂമിൽ എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള അധികാരവും ഒരു രാഷ്ട്രത്തിന്റെ നായകന്റെ അധികാരവും പേര് പറയുമ്പോൾ അധികാരമുള്ളവൻ, അധികാരം കൈകാര്യം ചെയ്യുന്നവൻ എന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കുമെങ്കിലും അതൊരിക്കലും തുല്യമല്ല. എങ്കിൽ സൃഷ്ടികളും സൃഷ്ടാവും, സൃഷ്ടികളും സൃഷ്ടാവും തമ്മിലുള്ള അന്തരം അതിലൂടെ നമുക്ക് ഗ്രഹിക്കുമ്പോൾ വളരെയേറെ വിദൂരമാണ്, വളരെയേറെ അന്തരമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളിൽ സിഫത്തുകളുണ്ട്. ആ സിഫത്തുകൾ സൃഷ്ടികളുടെ സിഫാത്തുകളുമായി ഒരു നിലക്കും യോജിക്കുന്നതല്ല. കാരണം അള്ളാഹു അവൻ അതുല്യനാണ്, അവന് തുല്യതയുള്ളതായി ആരും തന്നെ ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഹദീസ്, സ്വർഗാവകാശിയായിത്തീരുന്നതിന് വേണ്ടി ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ വിശിഷ്ടമായ കർമ്മങ്ങളിൽ ഒന്നായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇതാ 99 നാമങ്ങൾ ഹൃദ്യസ്ഥമാക്കുക. അവിടെ 99 നാമങ്ങൾ, നമുക്കിഷ്ടമുള്ള 99 നാമങ്ങൾ, അത് നമ്മൾ ഹൃദ്യസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും തന്നെ ആളുകൾ അതിനെ തെറ്റായി ധരിച്ചിട്ടുള്ളത്, ആ 99 നാമങ്ങൾ അതിങ്ങനെ മനഃപ്പാഠമാക്കിക്കൊണ്ട് അത് തുടക്കം മുതൽ ഒടുക്കം വരെ അയാൾ കണ്ടെത്തിയ പുസ്തകത്തിൽ, അതല്ലെങ്കിൽ അയാളുടെ കൈവശമുള്ള ചാർട്ടിൽ, അയാൾ കണ്ടിട്ടുള്ള ആ റിപ്പോർട്ടിൽ, അങ്ങനെയുള്ള 99 നാമങ്ങൾ കാണാതെ പഠിക്കുക എന്നതല്ല. ഒരു നാമെടുത്ത് പരിശോധിക്കുമ്പോൾ ആ നാമത്തിന്റെ ഉള്ളിലായിക്കൊണ്ട് നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഉദാഹരണമായി അൽ ഗഫൂർ, അൽ ഗഫൂർ, അല്ലാഹു പാപമോചനം നൽകുന്നവനാണ്. ഗഫൂർ റഹീമാം, വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള ഒരു നാമമാണ് അൽ ഗഫൂർ. അങ്ങനെ ഗഫൂർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 99 ഒരെണ്ണമായിക്കൊണ്ട് അത് നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ഗഫൂർ എന്ന് പറയുമ്പോൾ മഗ്ഫിറത്ത് നൽകുക എന്നുള്ള ഒരു സവിശേഷത അല്ലാഹുവിനുണ്ട് എന്നതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹു ഗഫൂറാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ, ഗ്രഹിച്ചാൽ ഗഫൂർ എന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അവൻ മഗ്ഫിറത്ത് നൽകുക എന്ന വിശേഷണം അവനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിശേഷണം അവൻ പ്രാവർത്തികമാക്കുന്നു. കാരണം ഒരുപാട് ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ആയത്തുകൾ ആ കാര്യം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅം, അല്ലാഹു എല്ലാ പാപങ്ങളും മുഴുവനായി പുറത്തു തരാൻ സന്നദ്ധനാണ്. അപ്പോൾ പാപങ്ങൾ പൊറുക്കുക എന്നുള്ള ഒരു പ്രവർത്തനം അവനുണ്ട്. അല്ലാഹു ഗഫൂറാണ്. അതുകൊണ്ട് തന്നെ മഗ്ഫിറത്ത് നൽകുക എന്നുള്ളത് അല്ലാഹുവിന്റെ ഒരു സവിശേഷതയാണ്. ആ സവിശേഷത അവൻ പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു സിഫത്ത് അവന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അല്ലാഹ് മഗ്ഫിറത്ത് നൽകുക എന്നുള്ള പ്രവർത്തനം പടച്ചവനിന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഖുർആനും ഹദീസും നമ്മോട് പറഞ്ഞത്, ഇതാ അല്ലാഹു സുബ്ഹാനഹു വതആല പകൽ സമയത്ത് അവന്റെ കൈകൾ നീട്ടുന്നു, രാത്രികളിൽ ചെയ്തിട്ടുള്ള തെറ്റുകൾ അത് മനുഷ്യനെ ബോധ്യപ്പെടുകയും പകൽ സമയത്ത് അവൻ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുകയാണ്, നാഥ രാത്രിയുടെ ഇരുളിന്റെ മറവിൽ, ഇരുട്ടിന്റെ മറവിലായിക്കൊണ്ട് ഒരുപാട് ഒരുപാട് മോശമായ വിഷയങ്ങൾ, ഒരുപാട് പോരായ്മകൾ, ഒരുപാട് ന്യൂനതകൾ, ഒരുപാട് അവിവേകങ്ങൾ ഞാൻ പ്രവർത്തിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് നാഥ എന്നോട് പൊറുക്കണേ എന്ന് പകൽ സമയത്ത് അവനേറ്റു പറയുന്നുവെങ്കിൽ അല്ലാഹു അത് അവന് പുറത്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ പകൽ സമയം അയാൾ ചെയ്തു കൂട്ടിയ അബദ്ധങ്ങൾ, അയാൾ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ, അയാൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ, ആ തെറ്റുകൾ രാത്രിയുടെ നിശബ്ദതയിലായിക്കൊണ്ട് അവൻ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുന്നുവെങ്കിൽ തീർച്ചയായും പകൽ സമയത്ത് ചെയ്ത തെറ്റുകൾ അത് പൊറുക്കാൻ അല്ലാഹു സന്നദ്ധനാണ്. അപ്പോൾ അല്ലാഹു പാപങ്ങൾ പൊറുക്കുക എന്നുള്ള പ്രവർത്തനം അല്ലാഹുവിനുണ്ട് എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നീടൊരു ദാസൻ ചെയ്യേണ്ടത് അവന്റെ തെറ്റുകൾ പൊറുക്കാൻ, അവന്റെ പാപങ്ങൾ പൊറുത്തു കിട്ടാൻ അല്ലാഹുവിനോട് മാത്രമേ അവൻ മഗ്ഫിറത്തിനെ ചോദിക്കാവൂ. അല്ലാഹു ഗഫൂറാണ് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി അതിന്റെ ഭാഗമായിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതായ, അതിന്റെ ഭാഗമായിക്കൊണ്ട് അയാളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ഭാഗങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്നവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിശേഷണം അവനുണ്ട്, അതവൻ പ്രാവർത്തികമാക്കുന്നു. അതുകൊണ്ട് മനുഷ്യരായ നമ്മൾ കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാം തന്നെ തെറ്റുകൾ വന്നു പോകുന്ന പ്രകൃതമാണ്. ആദമിന്റെ സന്തതികൾ, ആദം നബി അലൈഹിസ്സലാമിയുടെ മക്കൾ, എല്ലാവരും തന്നെ തെറ്റുകൾ വന്നു പോകുന്ന പ്രകൃതിയിലാണ്. അതിനാൽ തന്നെ തെറ്റുകൾ വന്നു പോയിട്ടുള്ളവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവരാണ് ഏറ്റവും നല്ലവർ. വഖൈറുൽ ഖത്തായീന തവ്വാബൂൻ, തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ പശ്ചാത്തപിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പശ്ചാത്തപിക്കണം. ആ പശ്ചാത്തപിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരുണ്ട്? അല്ലാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരാണുള്ളത് എന്ന് അല്ലാഹു അവന്റെ മഹത്തായ വചനത്തിലൂടെ ഫുർഖാനുൽ അലീമിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാപങ്ങൾ പൊറുത്തു കിട്ടാൻ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം ചോദിക്കേണ്ടത്. ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ, അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന തെറ്റുകൾ, ആ തെറ്റുകൾക്കെല്ലാം തന്നെ പാപമോചനം തേടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് മാത്രമായിരിക്കണം ചോദിക്കേണ്ടത്. അത് മനസ്സിലായിക്കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും പിന്നെ അവൻ ചോദിച്ചുകൂടാം. അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും അവൻ പാപമോചനം നർത്തിച്ചുകൂടാ, ചോദിച്ചുകൂടാ. കാലഘട്ടങ്ങൾ മുമ്പ് മുതൽക്ക് തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി പലരെയും സമീപിക്കുന്ന, പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് വേണ്ടി പല കേന്ദ്രങ്ങളും സമീപിക്കുന്ന ആളുകളെ എക്കാലഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് അൽ ഗഫൂർ എന്നൊരാൾ മനസ്സിലാക്കുമ്പോൾ പിന്നീട് അത് നിർവഹിച്ചുകൂടാം. ഇത്രയും സ്റ്റെപ്പുകൾ, ഗഫൂർ എന്നുള്ള ഒരു നാമം നമ്മൾ ഹൃദ്യസ്ഥമാക്കുന്നുവെങ്കിൽ, ഒരു പേര് പഠിച്ചവന്റെ 99 പേരുകളിൽ ഒരെണ്ണം നമ്മൾ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു മഗ്ഫിറത്ത് നൽകുക എന്ന സവിശേഷത, വിശേഷണം അവനുണ്ട്, അതവൻ പ്രവർത്തിക്കും. അതുകൊണ്ട് പാപമോചനം തേടുന്നത് അവനോട് മാത്രമായിരിക്കണം. അവൻ മാത്രമേ പാപമോചനം നൽകുന്നവനുള്ളൂ. അവനല്ലാത്ത മറ്റൊരാളോടും പാപമോചനം തേടാൻ പാടില്ല. ഇങ്ങനെ 99 പഠിച്ചാൽ ഇങ്ങനെ 99 നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഓരോന്നും നിങ്ങൾ വിശദീകരിച്ചു നോക്കുക. അല്ലാഹു റഹ്മാനാണ്, പഠിച്ചവൻ കാരുണ്യവാനാണ്. അപ്പോൾ അതിൽ നിന്ന് കരുണ ചെറിയുക എന്നുള്ള സവിശേഷത, അത് കേവലം പ്രവർത്തനത്തിലില്ലാത്ത ഒന്നല്ല. അല്ലാഹു കരുണ ചൊരിയും, അല്ലാഹു കരുണ ചൊരിയുക തന്നെ ചെയ്യും. അപ്പോൾ അത് പ്രവർത്തി അല്ലാഹുവിന്റെ ഒരു പ്രവർത്തനമായിക്കൊണ്ട് അവൻ നിർവഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നാമെല്ലാം തന്നെ അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ആവശ്യമുള്ളവരാണ്. അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ പടച്ചവനെക്കൊള്ള ആവശ്യമുള്ളവരാണ്. അപ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ആവശ്യമാണ്. ആ കാരുണ്യം നമ്മൾ തേടേണ്ടതുണ്ട്. അല്ലാഹുവേ ഇർഹംനീ, എന്നോട് നീ റഹ്മത്ത് ചൊരിയണമേ, എനിക്ക് നീ കരുണ ചൊരിയണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹ് കരുണ ചെയ്യുന്നവനാണ് എങ്കിൽ പിന്നെ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ. അവനല്ലാതെ മറ്റൊരാളോടും കാരുണ്യത്തെ ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ റഹ്മാന് അല്ലെങ്കിൽ റഹീം എന്നുള്ള പേര് നമ്മൾ വിശകലനം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ അല്ലാഹു ഖാദിറാണ് എന്ന് പറഞ്ഞാൽ അവന് കുദറത്ത് എന്ന് ശക്തി എന്നൊരു വിശേഷണം അവനുണ്ട്. അതവൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ യഥേഷ്ടം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ആവശ്യമായി നിർവഹിക്കേണ്ട സംഘം വരുമ്പോൾ അതിനുള്ള കഴിവ് ചോദിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. ആ ചോദിക്കുന്നത് അല്ലാഹു അല്ലാത്തവരാളിനോടും പാടില്ല. ഇങ്ങനെയാണ് 99 നാമങ്ങൾ ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളത്. അതല്ലാതെ റഹ്മാൻ, റഹീം, ഖഫാർ, ഖുദ്ദൂസ് എന്നിങ്ങനെയുള്ള 99 എണ്ണം അതിങ്ങനെ ചൊല്ലി പഠിക്കുക എന്നത് മാത്രമല്ല, പഠിക്കൽ ആവശ്യമാണ്. ആ പഠിക്കുന്നതോടൊപ്പം എന്താണ് ആ പേരുകൾ ഉൾക്കൊള്ളുന്നത്, അതാകുന്നു ഇന്ന് പലപ്പോഴും തന്നെ സമൂഹത്തിൽ ഇല്ലാതെയാകുന്നത്. 99 നാമങ്ങളാണുള്ളത് എന്ന് കരുതിക്കൊണ്ട് ആ 99 എണ്ണം കാണാതെ പഠിച്ച് എന്താണ് ഗഫൂർ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ദിവസേന ഒരുപക്ഷെ ആ 99 നാമങ്ങൾ രാവിലെയും വൈകുന്നേരവുമൊക്കെ സാധുക്കളായ ജനങ്ങൾ അത് ഒന്നുപോലും ഇടവിടാതെ കൃത്യമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. പക്ഷേ എന്താണ് ഗഫൂർ, എന്താണ് റഹ്മാൻ, എന്താണ് റഹീം എന്ന് ചോദിച്ചാൽ അതറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലൂടെയുള്ള മനസ്സിൽ തട്ടാതെ, ജീവിതത്തിലില്ലാതെ, പ്രവൃത്തിപഥത്തിലില്ലാത്ത രൂപത്തിലൂടെ കാണാതെ പഠിക്കുക എന്നതല്ല. ഇനി നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ 99 നാമങ്ങൾ ഇതുപോലെ ഒരാൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, 99 നാമങ്ങൾ ഇതുപോലെ ഒരാളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, ഇതുപോലെ ഒരാൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തിയാൽ അയാൾ യഥാർത്ഥ മുവഹ്ഹിദായി മാറും, അയാൾ യഥാർത്ഥ മുത്തഖിയായി മാറും, അയാൾ യഥാർത്ഥത്തിൽ പഠിച്ചവരിൽ മുത്തവക്കലാരല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കിയവനാകും. അവൻ അള്ളാഹുവിനെ കൊള്ളെ തന്റെ ജീവിതത്തിലെ എല്ലാമെല്ലാം പഠിച്ചവരിൽ പ്രതീക്ഷയർപ്പിക്കുന്നവനാകും. അവനൊരിക്കലും തന്നെ മറ്റൊരാളിലും ജീവിതം വരമേൽപ്പിക്കാത്ത നിലയിൽ എല്ലാം സർവസ്വവും സൃഷ്ടാവിൽ വരമേൽപ്പിക്കും. അതേ ഖുർആൻ നമ്മോട് പറഞ്ഞ പ്രവാചകരെ അങ്ങ് ഓതിക്കൊടുക്കുക, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക, ജനങ്ങളെ പഠിപ്പിക്കുക. മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക, നിന്റെ റബ്ബിന്റെ നിർണിത ഫലകത്തിൽ ഗ്രന്ഥത്തിൽ സൂക്ഷിച്ച ആ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, ജനങ്ങൾക്ക് പഠിപ്പിക്കുക. ലാ മുബദ്ദില ലികലിമാതിഹി, അവന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല, അവന്റെ സന്ദേശങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. എന്താണ് മാറ്റമില്ലാത്ത ആശയം? എന്താണ് മാറ്റമില്ലാത്ത സന്ദേശം? വലം തജിദ മിൻ ദൂനിഹി മുൽതഹദ, റബ്ബല്ലാതെ ഒരഭയ കേന്ദ്രമില്ല, അല്ലാഹു അല്ലാതെ ഒരാശാ കേന്ദ്രമില്ല. ഇതാണ് മാറ്റമില്ലാത്ത ആശയം. നൂഹ് നബിയുടെ കാലഘട്ടമായിരുന്നാലും, ഇബ്രാഹിം നബിയുടെ കാലഘട്ടമായിരുന്നാലും, മൂസ നബിയുടെ കാലഘട്ടമായിരുന്നാലും, മുഹമ്മദ് നബിയുടെ കാലഘട്ടമായിരുന്നാലും, ഈ ആശയത്തിന്റെ മാറ്റമില്ല. എല്ലാം പഠിച്ചവനിൽ കേന്ദ്രീകരിക്കുക, എല്ലാം പഠിച്ചവനിൽ സമർപ്പിക്കുക, അവനിൽ മാത്രം പ്രതീക്ഷ കണ്ടെത്തുക, അവനെ മാത്രം അഭയം തേടുക, അവനിൽ മാത്രം ആശ്രയിക്കുക. ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യക്തമായി പുലരും. 99 നാമങ്ങൾ ഈ രൂപത്തിലൂടെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് അങ്ങനെയായിത്തീരുന്ന മനുഷ്യൻ തീർച്ചയായും ദഖലൽ ജന്ന, അയാൾ സ്വർഗാവകാശിയാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ 99 എണ്ണം ഒരാൾ ഹൃദ്യസ്ഥമാക്കിയാൽ, ജീവിതം കൊണ്ട് വ്യക്തമാക്കിയാൽ, ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയാൽ, ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കടന്നു, അയാൾ സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്തിരിക്കുന്നു എന്ന രൂപത്തിലാണ് ഹദീസിന്റെ പ്രയോഗം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ എന്ന് പറഞ്ഞ് 99 നാമങ്ങൾ ചൊല്ലിപ്പഠിച്ചാൽ അത് ഈ രൂപത്തിലൂടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കാൻ സാധിക്കണം. ഖുർആൻ എടുത്ത് സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മൾ പരിശോധിക്കുക, അള്ളാഹുവിന്റെ നാമങ്ങൾ വന്നത്, ആ നാമങ്ങളുടെ ഇങ്ങനെയുള്ള സവിശേഷതകൾ നമ്മൾ ഗ്രഹിക്കുക. അതൊരു മനുഷ്യന്റെ നിർബന്ധ കർത്തവ്യമാണ്. പഠിച്ചവനെ അറിയുന്ന മനുഷ്യൻ, മഅരിഫത്തുൽ അബദി റബ്ബഹു, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉണ്ട് എന്ന് വിചാരിക്കൽ മാത്രമല്ല, അള്ളാഹ് ഉണ്ട് എന്ന് പറയൽ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റേതായ പ്രവർത്തനങ്ങൾ, അതിലാർക്കും തന്നെ പങ്കില്ലാത്ത നിലക്ക് പഠിച്ചവനെ കൃത്യമായും വ്യക്തമായും ആ ധാരണയോടുകൂടിയുള്ള ഒരു സൃഷ്ടാവിൽ അഭയം കണ്ടെത്തുക, ആശ്രയം കണ്ടെത്തുക. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാരെല്ലാം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു ഉദാഹരണവും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതായത്, അള്ളാഹുവിന്റെ നാമങ്ങൾ 99 എണ്ണമല്ല എന്നുള്ളതിന് സാധാരണ നിലക്ക് ഒരു നാടൻ പ്രയോഗം എന്നുള്ള നിലക്ക് പണ്ഡിതന്മാർ പറയുന്നു, എന്റെ പോക്കറ്റിലുള്ള 100 രൂപ ഞാൻ ഇതാ ദാനം ചെയ്യും, എന്റെ പോക്കറ്റിലുള്ള 100 രൂപ ഇന്നത്തെ കളക്ഷനിൽ ഞാൻ നൽകും എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ പോക്കറ്റിൽ 100 രൂപ മാത്രമേ ഉള്ളൂ എന്നതിന് അർത്ഥമില്ല. എന്റെ പോക്കറ്റിലുള്ളത് 100 രൂപ ഞാൻ ധർമ്മം ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് 100 രൂപ മാത്രമേ അയാളുടെ പോക്കറ്റിലുള്ളൂ എന്ന് അർത്ഥമാക്കേണ്ടതില്ല. ധർമ്മം ചെയ്യാൻ അയാൾ തീർച്ചപ്പെടുത്തിയത് 100 രൂപയാണ്. ഇന്നത്തെ കളക്ഷനിൽ അയാൾക്ക് സംഭാവന നൽകാൻ അയാൾ തീർച്ചപ്പെടുത്തിയത് 100 രൂപയാണ് എന്നതുപോലെ സ്വർഗാവകാശിയായിത്തീരാൻ, സ്വർഗം നേടാൻ ഒരാൾ 99 നാമങ്ങൾ ഈ രൂപത്തിലൂടെ പഠിച്ചാൽ അയാൾക്ക് സ്വർഗം ലഭിക്കും. കാരണം അള്ളാഹുവിന്റേതായ ഏറെക്കുറെ അയാൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതായ എല്ലാം അതിലൂടെ അയാൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മോട് പറഞ്ഞ ഇതാ ഇന്നലില്ലാ, ഇതാ അള്ളാഹുവിന്റെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളുണ്ട്, ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങളെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊള്ളുക. അപ്പോൾ ഈ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ നാമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കാരണം അത് വളരെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കുന്നതിന് ഉത്തരം ലഭിക്കുന്നതിന് അർഹമായിട്ടുള്ളൊരു വിഷയമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അതുകൊണ്ടാണ് ഈ നാമങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ യാ ഹയ്യ, യാ ഖയ്യൂം, യാ റഹ്മാൻ, യാ ഗഫാർ, യാ റഹീം എന്നിങ്ങനെയുള്ള പദങ്ങൾ അതെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹ് എന്ന് മാത്രമായിക്കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവേ എന്നുള്ള ആ ഒരു നാമം മാത്രമായി ചുരുക്കേണ്ടതില്ല. നമ്മളെല്ലാം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ആവശ്യമുള്ളവരാണ്, ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ പഠിച്ചവന്റേതായി നമ്മൾ പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ അറിഞ്ഞതായ മഹത്തായ നാമങ്ങൾ അതെടുത്ത് പറഞ്ഞുകൊണ്ട് അതെടുത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന പല പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിൽ നമുക്കത് കാണാൻ സാധിക്കും. ദുആഉൽ കർബ്, എടങ്ങേറാകുന്ന സമയത്തുള്ള പ്രാർത്ഥന. വളരെയേറെ പ്രതിസന്ധി ഘട്ടങ്ങളെത്തുമ്പോൾ, ഏതെങ്കിലും ഒരു അപകട മേഖലയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത്, ആ സമയത്ത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ ചെറിയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ പണ്ഡിതന്മാരെല്ലാം തന്നെ അതിനെ നമുക്ക് വിശേഷിപ്പിച്ചത് ദുആഉൽ കർബ്, എടങ്ങേറ് നേരത്തുള്ള പ്രാർത്ഥന, വിഷമ പ്രതിസന്ധി സന്ദർഭത്തിലുള്ള പ്രാർത്ഥന എന്നാണ് അതിന് പ്രത്യേകമായി പേര് നൽകിയിട്ടുള്ളത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നമ്മോട് ദുആ ചെയ്യാൻ. യാ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ തമ്പുരാനെ. യാ ഖയ്യൂം, എല്ലാറ്റിനെയും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നതായ എല്ലാറ്റിന്റെയും അധിപനായ തമ്പുരാന്, ബിറഹ്മത്തിക അസ്തഗീസ്, നിന്റെ കാരുണ്യം മുന്നിർത്തിക്കൊണ്ട് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു. പഠിച്ചവനെ, ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ എനിക്ക് ആശ്വാസം പകരണമേ, ഈ വിഷമത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അയാളുടെ ഇടങ്ങേറുകൾ അള്ളാഹു തീർക്കുന്നു. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞു, അതുപോലെ അള്ളാഹുവിന്റെ സിഫത്തുകൾ അവിടെ പറഞ്ഞു. ബിറഹ്മത്തിക്ക, പഠിച്ചവനെ നിന്റെ വിശേഷണമായ കരുണ ചൊരിയുക എന്നുള്ള ആ റഹ്മത്ത് ഞാനിതാ മുന്നിർത്തിക്കൊണ്ട് അള്ളാഹുവേ നിന്നോട് ചോദിക്കുന്നു. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പ്രാർത്ഥനയാവാം. അതുപോലെ തന്നെ ഇതല്ലാതെ യാ മന്നാൻ, യാ ഗഫാർ എന്നിങ്ങനെയുള്ള അള്ളാഹുവിന്റെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് റബ്ബ് നമ്മോട് കൽപ്പിച്ചതാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളുണ്ട്. ഫദുഊഹു, അത് മുഖേന നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. ഫദുഊഹു ബിഹാ, ഫദുഊഹു, അവനോട് നിങ്ങൾ ദുആ ചെയ്യണം. ബിഹാ, ആ പേരുകൾ കൊണ്ട്. അതുകൊണ്ട് എപ്പോഴും അള്ളാഹ് എന്റെ കാര്യങ്ങൾ എനിക്ക് നിർവഹിച്ചു തരണമേ എന്ന് അള്ളാഹുവേ എന്ന് മാത്രമായി ചുരുക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുക. വേറെയും പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ള മറ്റു പല പ്രാർത്ഥനകളും നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. സഹീഹ് തിർമിദിയിലും അതുപോലെ തന്നെ ഇബ്നു മാജയിലുമൊക്കെ വന്നിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നനി അശ്ഹദു അന്നല്ലാഹ ലാ ഇലാഹ ഇല്ലാ അൻത അൽഅഹദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാനിതാ നിന്നോട് ചോദിക്കുന്നു. ബി അന്നി അശ്ഹദു, ഞാനിതാ സാക്ഷിയാണ്. അന്നക്കല്ലാ, നീയാകുന്നു അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യനില്ല. അൽ അഹദ്, നീ ഏകനാണ്. അസ്സമദ്, നീ ആശ്രയമറ്റാരെയും തന്നെ ആശ്രയിക്കാത്തവനാകുന്നു. അല്ലദീ ലം യലിദ് വലം യൂലദ്, ജനിപ്പിക്കുകയോ ജനിക്കുകയോ ചെയ്തിട്ടില്ലാത്തവരാകുന്നു നീ. അതുകൊണ്ട് അങ്ങനെയുള്ള നിന്നോട് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ഒരുപാട് വിശേഷണങ്ങളും അഹദ് സമദ് എന്നൊക്കെയുള്ള നാമങ്ങളും അവിടെ എടുത്തു പറയുന്നു. അതുപോലെ വേറെയും നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ മന്നാൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, യാ മന്നാൻ എല്ലാറ്റിനും അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനായ അൽ മന്നാൻ, യാ ബദിയ സമാവാതി വൽ അർള്, യാ ബദിയ സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും മാതൃകയില്ലാതെ പടച്ചവനായ അല്ലാഹുവേ, യാ ദൽ ജലാലി വൽ ഇക്റാം, അത്യുന്നതനായ ബഹുമാന്യതയുടെയവനായ ആദരവുടയവനായ അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ നാഥ, അൽ ഖയ്യൂം, എല്ലാറ്റിനെയും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാഥ, അസ്അലുകൽ ജന്നാം, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, വഊദു ബിക മിനന്നാർ, ഞാൻ നരകത്തിൽ നിന്ന് നിന്നോട് രക്ഷ ചോദിക്കുകയും ചെയ്യുന്നു. ഇവിടെ ചോദിക്കുന്ന ഭാഗം അസ്അലുകൽ ജന്ന വഊദു ബിക മിനന്നാർ എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ ഒരുപാട് പേരുകൾ, യാ മന്നാൻ, യാ ബദിയ സമാവാതി വൽ അർള്, യാ ഹയ്യ്, യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം. ഇതുപോലെ നമുക്കും പ്രത്യേകിച്ചും റമദാനിന്റെ പാതിരാ സമയങ്ങൾ അല്ലാഹു നമ്മിലേക്ക് ഏറ്റവും അടുക്കുന്ന സന്ദർഭമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, അല്ലാഹു രാത്രിയുടെ മൂന്നിലൊരു ഭാഗം അവശേഷിക്കുന്ന സമയത്ത് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരികയും മനുഷ്യനോട് ചോദിക്കുകയും ചെയ്യുന്നു, ഹൽ മിൻ മുസ്തഗ്ഫിർ, ആരാണോ പാപമോചനം തേടുന്നവൻ ഞാൻ അവന് പുറത്തു നൽകാം, അവന്റെ പാപങ്ങൾ ഞാൻ പൊറുക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രിയിലും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് പരിശുദ്ധ റമദാനിലെ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് എത്രമാത്രം മഹത്തരമാണ്, മഹനീയമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ റമദാനുകളിൽ പാതിരാ സമയങ്ങളിൽ ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യതയുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ നിരവധി ചേർക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ എന്ന് പറയുന്ന ആ ഒരു ആയത്ത് നമ്മോടുള്ള ഒരു കൽപ്പനാ രൂപത്തിലാണ് അല്ലാഹു അത് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫദ്ഊഹു, അവനോട് നിങ്ങൾ ദുആ ചെയ്യുക, ബിഹാ പടച്ചവന്റെ നാമങ്ങളെ കൊണ്ട്. ഇത് നമ്മളുടെ പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ അല്ലാഹു ആ ആയത്തിലൂടെ തന്നെ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ എന്ന് പറഞ്ഞതിന്റെ ശേഷം വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അല്ലാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം ചെയ്യുന്ന ആളുകളെ നീ അവഗണിക്കുക. അല്ലാഹുവിന്റെ നാമങ്ങൾ, ആ നാമങ്ങൾ ആവശ്യമില്ലാത്ത സന്ദർഭത്തിലും അതല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള ആ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്നത്, അത്തരത്തിലുള്ള ആളുകളെ നീ അവഗണിച്ചേക്കുക. സയുജുസൌനമാക്കാനു യഅ്മലൂൻ അവരുടെ പ്രവർത്തനത്തിന്റെ പരിണത ഫലം അവർ അനുഭവിക്കും. പണ്ഡിതന്മാർ പറയുന്നു, മക്കാ മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവിന്റെ പേരിനോട് സാമ്യമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പേരുകളും അവർ ഉൾക്കൊള്ളിക്കാറുണ്ടായിരുന്നു. ഉസ്സ എന്നുള്ളത് അൽ അസീസ് എന്നുള്ളതിന്റെ സ്ഥാനത്താണ് എന്നും, ലാത്ത എന്നുള്ളത് അൽ ഇലാഹ് എന്ന് പറയുന്ന സ്ഥാനത്താണ് എന്നും, മനാത്ത എന്ന് പറയുന്നത് അൽ മന്നാൻ എന്ന് പറയുന്ന സ്ഥാനത്താണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ യഥാർത്ഥത്തിൽ നിന്ന് വൈകല്യമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളെ വികലമാക്കിക്കൂടാം. അള്ളാഹുവിന്റെ നാമങ്ങൾ അത് അല്ല പറഞ്ഞതിനപ്പുറമായിക്കൊണ്ട് ഞങ്ങൾ ഇന്നത് ഉദ്ദേശിക്കുന്നത് അത് പടച്ചവന്റെ ഇന്ന നാമത്തെയാണ് അതിനെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്താണ് ഇത്ര അബദ്ധം എന്ന് പറയുന്ന ആളുകൾ പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, അത്തരത്തിലുള്ള ആളുകളെ അവഗണിച്ചേക്കുക, അത്തരത്തിലുള്ള ആളുകളെ നീ വകവെക്കേണ്ടതില്ല, ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ കൃത്രിമം കാണിക്കരുത്. അതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ അത് പലപ്പോഴും തന്നെ അള്ള പറയാത്തതിനു വേണ്ടി ഉപയോഗിക്കുക. അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മുടെ നാടുകളിലെല്ലാം തന്നെ അത് എഴുതിക്കെട്ടുന്ന സമ്പ്രദായം, അതുകൊണ്ട് ഉറുക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഐക്കല്ലുകളും ഏലസുകളും ഉണ്ടാക്കിക്കൊണ്ട് മന്ത്രവാദികളായ ആളുകൾ പല രൂപത്തിലൂടെയും അത് ദുരുപയോഗപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ അതുകൊണ്ട് തന്നെ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. അസ്മാഉൽ ഹുസ്ന അത് എഴുതിക്കെട്ടുവാനുള്ളതല്ല. അസ്മാഉൽ ഹുസ്ന അത് നമുക്ക് ഉറുക്കായിക്കൊണ്ട് കെട്ടി വെക്കുന്നതിന് വേണ്ടിയുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അള്ളാഹുവിന്റെ പേരുകളെപ്പോലും റഹ്മാന് ഇസ്മി അതിൽ ഉൾക്കൊള്ളുന്ന അള്ളാഹു അതുപോലെ തന്നെ റഹ്മാൻ റഹീം എന്നുള്ളതെല്ലാം തന്നെ വിജനമാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇസ്മിന്റെ പണിക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന തൽസമാത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ആളുകളിൽ പലതരത്തിലുള്ള ഗൂഢോത്രവും മന്ത്രവാദങ്ങളുമൊക്കെ നടത്തുന്ന ആളുകൾ അവരെല്ലാം തന്നെ അള്ളാഹുവിന്റെ നാമങ്ങളെ വിജനമാക്കുന്നു. കാരണം ഐക്കല്ല്, ആ ഐക്കല്ലിൽ അവർ അള്ളാഹുവിന്റെ നാമങ്ങൾ എഴുതുന്നു. അതുകൊണ്ട് തന്നെ ആ നാമങ്ങൾ അത് കെട്ടിയ നിലയ്ക്ക് വൃത്തിയില്ലാത്ത ബാത്റൂമുകളിൽ ടോയ്ലറ്റുകളിൽ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നാമത്തെ അവർ യഥാർത്ഥത്തിലുള്ള ആ പേരിൽ നിന്ന് മാറ്റം വരുത്തുന്നു. അതല്ലെങ്കിൽ അതിന് മറ്റു ചില കോഡുകൾ നിശ്ചയിക്കുന്നു. ബിസ്മിയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പരിചയമുള്ളൊരക്കമാണല്ലോ 786 എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് പകരം 786 എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹു ഖുർആനിലൂടെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അധ്യാപനങ്ങളിലൂടെയോ അങ്ങനെയുള്ളൊരു നമ്പർ നമുക്ക് പഠിപ്പിച്ചു തന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുള്ള അക്ഷരങ്ങൾ അത് കൂട്ടിനോക്കിയാൽ, അതായത് അക്ഷരങ്ങൾക്ക് പ്രത്യേകമായ ചില വാല്യൂ നിശ്ചയിച്ചുകൊണ്ട് മൂല്യം നിശ്ചയിച്ചുകൊണ്ട് അക്ഷരമാലാ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി അക്ഷരമാലാ ക്രമം നമുക്കറിയാം. അലിഫ്, ബാ, താ, താ, ജീം എന്ന് തുടങ്ങുന്ന ആ ഓർഡറിലാണ്. എന്നാൽ അതല്ലാത്ത അലിഫ്, ബാ, ജീം, ദാല് എന്നിങ്ങനെ അബ്ജദ്, അബ്ബസ്, ഹുത്തി, കലമൻ എന്നൊക്കെ തുടങ്ങി അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന അസ്മാഇന്റെ പണിക്കാർ അല്ലെങ്കിൽ ഇസ്മിന്റെ പണിക്കാർ എന്നുള്ളവർ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക ഓർഡറുണ്ട്. അതിൽ ആദ്യത്തെ അക്ഷരത്തിന് 1, ബായിന് 2, ജീമിന് 3, ദാലിന് 4, അങ്ങനെ അബ്ജദ്, അബ്ബസ് ഇങ്ങനെ 10 കഴിഞ്ഞാൽ പിന്നീട് അടുത്ത അക്ഷരത്തിന് 20, 30, 40, 50, 60, 70, 80, 90, 100, പിന്നെ 200, 300, 400, 500 ആ രൂപത്തിലൂടെയുള്ള ആ മൂല്യം നൽകി അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് കൂട്ടിച്ചേർത്താൽ 786 എന്നുള്ള അക്കം നമുക്ക് കിട്ടും. എന്നാൽ അതേ വാക്യം തന്നെ പല ആ 786 വേറെ പല വാക്കുകൾ എഴുതി കൂട്ടിയാലും നമുക്ക് കിട്ടും. ഉദാഹരണമായി ഹരേ കൃഷ്ണ എന്ന് അറബിയിൽ എഴുതി ഈ രൂപത്തിലൂടെ നമ്മൾ കൂട്ടിയാൽ ഹരേ കൃഷ്ണ എന്നുള്ളതിന്റെയും 786 കിട്ടുക എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പഴയ പള്ളികളിൽ മിഹ്റാബിൽ പോലും അതല്ലെങ്കിൽ മിമ്പറിന്റെ മീതെ പോലും അതുപോലെ തന്നെ പല ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ പള്ളി ശ്മശാനങ്ങളിൽ പാടില്ലാത്തതാണ് വലിയ കല്ലുകളും മറ്റും കുത്തിവെക്കുക എന്നുള്ളത്. ഖബറാണ് എന്നുള്ള അടയാളം പെടുത്താൻ അനുവാദമുണ്ട്. അതല്ലാതെ പ്രത്യേക രൂപത്തിലൂടെയുള്ള മാർബിളുകളും അതുപോലെ തന്നെ സിമെന്റിന്റെ പ്രത്യേകമായ വാർത്തുണ്ടാക്കിയ കല്ലുകൾ, ആ കല്ലുകളിലൊക്കെ ഒരു ചന്ദ്രക്കലയും 786 എന്നുള്ള അക്കവും കുത്തിവെച്ചത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ ഭക്തിയോടുകൂടി പ്രാധാന്യത്തോടുകൂടി എടുത്തുപയോഗിക്കേണ്ടതായ ഒരു നമ്പർ ആയിക്കൊണ്ട് നാം അതിനെ കാണേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് വേണമെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുക എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിലേക്കാണ് അതെല്ലാം തന്നെ എത്തിപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന അതുള്ളത് തന്നെയാണ്. അത് എഴുതിക്കെട്ടുവാനോ അതല്ലെങ്കിൽ ഗൂഢോത്രം ചെയ്യുവാനോ അതല്ലെങ്കിൽ ഏലസുകളായിക്കൊണ്ട് ഐക്കല്ലുകളായിക്കൊണ്ട് കൈകാര്യം ചെയ്യുവാനോ ഉള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിക്കൊണ്ട് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതിനാൽ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ നിരവധിയാണ്, എത്രയാളെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവയെല്ലാം തന്നെ മഹത്തരങ്ങളാണ്. അല്ല അസ്മാഉ എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹു നിർത്തിയില്ല. അല്ല അസ്മാഉൽ ഹുസ്ന, മഹത്തായ നാമങ്ങളാണ്. വളരെയേറെ വളരെയേറെ നല്ലതായ നാമങ്ങളാകുന്നു എന്ന് തന്നെ അള്ളാഹു പരിചയപ്പെടുത്തി. അതുകൊണ്ട് ആ രൂപത്തിൽ മനസ്സിലാക്കുക. അതിന്റെ എണ്ണം കൃത്യപ്പെടുത്താവുന്നതല്ല. അള്ളാഹുവെ, നിന്റെ അദൃശ്യ ജ്ഞാനത്തിൽ മറ്റാർക്കും അറിയിച്ചു കൊടുക്കാത്ത ഒരുപാട് പേരുകൾ നിനക്കുണ്ടല്ലോ എന്ന് റസൂലുള്ള പറഞ്ഞതില്ലെന്ന് അള്ളാഹുവിന്റെ പേരുകൾ എത്രയെന്ന് അറിഞ്ഞുകൂടാം. പക്ഷേ 99 എന്ന് പറഞ്ഞത് സ്വർഗാവകാശിയായി തേരാനുള്ള ഒരു കാര്യം പറഞ്ഞു തന്നതാണ്. അത് തന്നെ ആ 99 എണ്ണം മനഃപ്പാടമാക്കലല്ല. ഒരു പദത്തിൽ തന്നെ, ഒരു നാമത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ, ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങളെ അത് ശരിയല്ലാത്ത രൂപത്തിന് അതൊരിക്കലും വിനിയോഗിച്ചുകൂടാ. അതൊരിക്കലും തന്നെ കൃത്രിമമായിക്കൊണ്ട് അതിന് സാമ്യതയുള്ളതായിക്കൊണ്ട് മറ്റെന്തെങ്കിലും പേര് പറഞ്ഞ് അതല്ലാന്റെ പേരാണ് എന്ന് പറഞ്ഞുകൂടാ. കാരണം ഖുർആനും ഹദീസും അറിയിച്ചത് മാത്രമാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ. അത് തന്നെ ദുരുപയോഗപ്പെടുത്തിക്കൂടാ. ഇസ്ലാം നിഷിദ്ധമാക്കിയ ഐക്കല്ലുകൾക്കും ഏരസുകൾക്കും മന്ത്രവാദത്തിനും അത് ഉപയോഗപ്പെടുത്തിക്കൂടാ. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിലൂടെ ഈ ചുരുങ്ങിയ സമയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു അവിടെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കുക. അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ അതുപോലെ തുല്യമായി മറ്റ് യാതൊന്നുമില്ല എന്ന് മനസ്സാ വാചാ കർമ്മണ നാം അംഗീകരിക്കുകയും അത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രവർത്തന പദത്തിലൂടെ നമ്മുടെ ജീവിക്കുന്ന കാലം അത്രയും അത് ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ ഒരു ആദർശ സന്ദേശം, ആ ഒരു പ്രതിജ്ഞാ പ്രഖ്യാപനം ഏറ്റെടുത്തവരായി നമ്മൾ മാറുകയുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കൃത്യമായി അറിയാനും അവനെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ അത് ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തന്നെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ, അവന്റെ ഉന്നതമായ സവിശേഷതകൾ അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയും ആ ചോദിക്കുന്നതിന് ഉത്തരം നൽകപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്തെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും തിരിക്കുമ്പോൾ സ്വർഗാനുമതി ലഭിച്ച് സന്തോഷത്തോടുകൂടി ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. നോമ്പുകാർക്ക് മാത്രമായി തയ്യാർ ചെയ്യപ്പെട്ട റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പോകുന്നവരിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം, അത് ലഭ്യമായിത്തീരുന്ന കരഗതമായിത്തീരുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. اللهم اجعلنا من الفائزين. اللهم اجعلنا من الفائزين. اللهم اجعلنا من الفائزين. اللهم اجعلنا من المقبولين. اللهم اجعلنا من المقبولين. اللهم اجعلنا من المقبولين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم ادخلنا الجنه يا رب العالمين. اللهم ادخلنا الفردوس يا رب العالمين. اللهم ادخلنا الفردوس يا رب العالمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين. وصلى الله وسلم على خير خلقه نبينا محمد واله وصحبه اجمعين. والحمد لله رب العالمين. والسلام عليكم ورحمه الله.